2024 നവംബർ 4 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഓർമ്മകളിൽ മുഴങ്ങുന്നു നരബലിയുടെ നടുക്കം. പിന്നെ എന്തായി പങ്ക്തിയിൽ നിന്ന് എം ബിജു മോഹൻ എഴുതുന്നു, കേട്ടുകേൾവി മാത്രമായിരുന്ന നരബലി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ നടന്നതറിഞ്ഞ് കേരളം ലജ്ജിച്ചു നിന്നത് 2022 ഒക്ടോബർ 11 ഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ടും സാംസ്കാരിക തനിമയിലും കീർത്തികേട്ട നാടാണ് ഇലന്തൂർ. പക്ഷെ നരബലിയുടെ നാടെന്ന ആക്ഷേപത്തിൽ ഇലന്തൂരിന് അന്ന് തലകുനിക്ക് വന്നു. പിന്നീട് ഇലന്തൂർ വാർത്തകളിൽ നിറഞ്ഞത് ലഡാക്കിലെ മഞ്ഞുമലയിൽ 56 വർഷം മുൻപ് കാണാതായ സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചപ്പോൾ ഹൃദയം തൊടുന്ന ആദരവ് അർപ്പിക്കാൻ ദേശസ്നേഹത്തോടെ ഒത്തുചേർന്നാണ്. എങ്കിലും 2 വർഷം പിന്നിട്ടും ഇലന്തൂരിന്റെ ഓർമ്മകളിൽ നടുക്കത്തിന്റെ കറുത്ത ചോരപ്പാടായി നരബലി കേസ് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. ആ ഒക്ടോബർ 11 രാവിലെ മുതൽ പുളന്തിട്ട കാരമ്പേരി റോഡിൽ ഏകദേശം മധ്യഭാഗത്തായുള്ള കടകംപള്ളി വീട്ടിലെ നാട്ടുകാരും മാധ്യമങ്ങളുമായി വലിയ ആൾക്കൂട്ടമെത്തി. പകൽ പോലും ഇരുട്ട് മൂടി നിൽക്കുന്ന വീട്, ആൾപൊക്കത്തിലും ഏറെ കാടും പടർപ്പും വളർന്നു നിൽക്കുന്നു. വീട്ടിലേക്കുള്ള വഴിയുടെ ഇടതുപക്ഷത്ത് കാവും വിളക്കുതറയും. ആരെയും അകത്തേക്ക് കടത്താതെ പോലീസ് ഡു നോട്ട് ക്രോസ് റിബൺ കെട്ടി ബാരിക്കേഡുകൾ നിരന്നു. നാടിഞ്ഞെട്ടിയ ക്രൂരതകൾ, സമ്പത്ത് വർദ്ധിക്കാനും ഐശ്വര്യം ലഭിക്കാനുമായി ആഭിചാര ക്രിയകൾ നടന്നത് ഭഗവത് സിംഗ് എന്ന നാട്ടുവൈദ്യന്റെ കടകംപള്ളി വീട്ടിലാണെന്നറിഞ്ഞ് നാട് ഞെട്ടിത്തെരിച്ചു. 2 സ്ത്രീകളെ കൊലപ്പെടുത്തി തുണ്ടം തുണ്ടമാക്കി വീടിന് സമീപം 2 കുഴികളിലിട്ട് പൂജ നടത്തിയ സംഭവമാണ് പുറത്തുവന്നത്. മാംസം വേവിച്ച് ഭക്ഷിച്ചുവെന്ന അറപ്പുളവാക്കുന്ന വിവരം കേട്ടവരുടെയെല്ലാം മനസ്സ് മരവിപ്പിച്ചു. എറണാകുളം ഗാന്ധിനഗറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുഹമ്മദ് ഷാഫി, ഇലന്തൂരിലെ നാട്ടുവൈദ്യൻ KV ഭഗവത് സിംഗ്, 2 ഭാര്യ ലൈല എന്നിവരെ എറണാകുളം കടവന്ത്ര പോലീസ് തലേന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇലന്തൂരിലെ കടകംപള്ളി വീട്ടിൽ തെളിവെടുപ്പിന് പ്രതികളെ എത്തിച്ചപ്പോഴാണ് ആ വിവരം നാട്ടുകാർ അറിയുന്നത്. 3 പ്രതികളും ചേർന്ന് ലോട്ടറി വിൽപ്പനക്കാരായ കാലടി സ്വദേശി റോസ്ലി, തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. 2 പേരെയും ഇലന്തൂരിലെത്തിച്ചത് ഷാഫിയായിരുന്നു. പത്മത്തെ കാണാതായെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കടവന്ത്ര പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് അമ്പരിപ്പിക്കുന്ന കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞത്. ഷാഫിയുടെ കാറിൽ പത്മത്തെ കയറ്റി പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ഇലന്തൂരിൽ എത്തിച്ചത്. ഇതിനിടെ ആറന്മുള പോലീസ് ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും കുറിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. 3 പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് റോസ്ലിയെയും കൊലപ്പെടുത്തിയെന്ന വിവരം ലഭിച്ചത്. പുരോഗമനവാദിയായിരുന്ന ഭഗവത് സിംഗ് നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു. നല്ല പെരുമാറ്റവും കൊണ്ടും തിരുമു ചികിത്സ മികവുകൊണ്ടും തികഞ്ഞ ജനസമ്മതൻ. കടുത്ത അന്ധവിശ്വാസിയായിരുന്ന ലൈല ദുർമന്ത്രവാദത്തിന്റെ ഫലസിദ്ധിയെക്കുറിച്ച് പറഞ്ഞ് ഭഗവത് സിംഗിന്റെ മനസ്സ് മാറ്റിയെടുക്കുകയായിരുന്നു ഷാഫി എന്ന കാട്ടാളൻ. ഒരിക്കൽ തിരുമു ചികിത്സയ്ക്കായി എറണാകുളം ഭാഗത്ത് നിന്ന് എത്തിയ ആളിന്റെ വാഹന ഡ്രൈവറായിരുന്ന ഷാഫി കടകംപള്ളി വീടും പരിസരവും തന്റെ ക്രൂരകൃത്യങ്ങൾ നടപ്പാക്കാൻ പറ്റിയ ഇടമായി കണ്ടു. ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന പേരിൽ ഷാഫി ഭഗവത് സിംഗുമായി അടുത്തു. കെണിയിൽപ്പെട്ട ഭഗവത് സിംഗിനോട് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കാൻ പൂജകൾ നടത്തുന്ന സിദ്ധവൈദ്യൻ ഷാഫിയെ കുറിച്ച് ശ്രീദേവി പരിചയപ്പെടുത്തി. ഷാഫി ഇലന്തൂരിലെത്തി ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയും കണ്ട് തന്റെ വൈദ്യത്തെ കുറിച്ച് പറഞ്ഞു. ഇതിനിടയിൽ ലൈലയുമായി കൂടുതൽ അടുത്ത ഷാഫി തന്റെ വൈകൃതങ്ങൾക്ക് അവരെ ഉപയോഗിക്കുകയും ചെയ്തു. എല്ലാത്തിനും സാക്ഷിയായ ഭഗവത് സിംഗ് കൈവരുമെന്ന് ധരിച്ച സമ്പത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് എല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. പണം നേടാനുള്ള മാർഗമായി സ്ത്രീകളെ ബലി കൊടുത്ത് വിജയിച്ചെന്ന ഷാഫിയുടെ കള്ളക്കഥയിൽ ഭഗവത് സിംഗും ലൈലയും വീണു. മന്ത്രവാദത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും താൻ തന്നെ ചെയ്തുകൊള്ളാമെന്നും ഒന്നും പുറലോകം അറിയില്ലെന്നും ഷാഫി അവരെ സമർത്ഥമായി വിശ്വസിപ്പിച്ചു. പാട്ടിലാക്കി ഇരകളാക്കി. എറണാകുളത്തെ ലോട്ടറി വിൽപ്പനക്കാരികളുമായി അടുപ്പമുണ്ടായിരുന്ന ഷാഫി ജോലി വാഗ്ദാനം ചെയ്തും സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞുമാണ് റോസ്ലിയെയും പത്മത്തെയും പാട്ടിലാക്കിയത്. June 8 രാത്രി നടത്തിയ ആദ്യ ദുർമന്ത്രവാദത്തിൽ റോസ്ലിയെ ജീവനോടെ കെട്ടിയിട്ട് കഴുത്തറുത്ത് ബലിയർപ്പിക്കുകയായിരുന്നു. കട്ടപ്പന സ്വദേശിയ ഭർത്താവുമായി വേർപിരിഞ്ഞ ഇവർ ആലപ്പുഴ കൈനടി സ്വദേശിയാണ്. September 26 സേലം ധർമ്മപുരി സ്വദേശിനിയും എളകുളം ഫാത്തിമ മാത ചർച്ച് റോഡിലെ ഒറ്റമുറി വീട്ടിൽ താമസക്കാരിയുമായ പത്മത്തെയാണ് ബലി കൊടുത്തത്. 56 കഷ്ണങ്ങളാക്കിയ പത്മത്തിന്റെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു റോസിലി അസ്ഥികൂടം. 5 കഷ്ണങ്ങളായാണ് കിട്ടിയത്. മാംസ ഭാഗങ്ങൾ വേവിച്ച് ഭക്ഷിച്ചെന്നും ബാക്കി വന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെന്നും പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ ആഭരണങ്ങൾ കവർന്ന് വിറ്റു. എറണാകുളം റൂറൽ SP അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. 2 കൊലപാതക കേസുകളും പ്രത്യേകം അന്വേഷിച്ച് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 150 സാക്ഷികളുണ്ട്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശക്തമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ക്രൂരമായ കൊലപാതകവും ആഭിചാര കർമ്മങ്ങളും നടത്തിയ പ്രതികൾ പുറത്തിറങ്ങാൻ പാടില്ലെന്ന നിരീക്ഷണത്തോടെ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. എറണാകുളം ഇടമലയാർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഷാഫിയും ഭഗവത് സിംഗും വിയൂർ സെൻട്രൽ ജയിലിലും ലൈല കാക്കനാട് ജയിലിലുമാണ്.